വഷളത്വം നിറഞ്ഞ തലമുറ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഇന്നത്തെ തലമുറ ഇങ്ങനെ ആയതിന് ആരാണ് കാരണക്കാർ? ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ തലമുറയുടെ വിശ്വാസത്യാഗം ഇന്നത്തെ തലമുറയെ വഷളത്വത്തിലെത്തിച്ചു. മാതാപിതാക്കൾ അതിർ ലംഘിച്ചു, മക്കൾ അതിനപ്പുറവും ലംഘിച്ചു. അമ്മ തടിവഴിയെങ്കിൽ മകൾ ഇലച്ചിവഴി എന്ന് പറയാറില്ലേ? അതാണ് വാസ്തവത്തിൽ ഇന്നത്തെ തലമുറയിൽ നാം കാണുന്നത്.
വന്ദനം പ്രിയരെ, ജീവസന്ദേശ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. സദൃശവാക്യങ്ങളുടെ പഠനം എങ്ങനെയുണ്ട്? വളരെ മനോഹരവും അനുഗ്രഹപരവുമായ പഠനവുമായി ഇന്നും ഞങ്ങൾ താങ്കളുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അല്പസമയം ആയിരിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് വചനം പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
സദൃശവാക്യങ്ങൾ 23 അധ്യായത്തിന്റെ 5 വാക്യം വരെയാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്നിനിയും 6 മുതൽ നമുക്ക് പഠിക്കാം. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആദ്യം ഞാനത് വായിക്കാം. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സ്വാദ് ഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയും അരുത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നതുപോലെയാകുന്നു, തിന്നുകുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല, നീ തിന്ന കഷ്ണം ഛർദ്ദിച്ചുപോകും, നിന്റെ മാധുര വാക്ക് നഷ്ടമായെന്നും വരും. ഈ ഭാഗങ്ങളൊക്കെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാത്തതാണ്. ശ്രദ്ധിച്ചു വായിച്ചാൽ താങ്കൾക്ക് തന്നെ മനസ്സിലാകും. അങ്ങനെ താങ്കൾ വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇവിടെ നാം ഇപ്പോൾ വായിച്ച ഭാഗത്ത് ശലോമോൻ ഒരുവിധത്തിൽ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. അതായത്, ഇറുക്കിപ്പിടിച്ചും പിശുക്കത്തരം കാണിച്ചും ധനവാന്മാരായവരുടെ ജീവിത രീതി കണ്ട് അസൂയപ്പെടരുതെന്ന് ശലോമോൻ പറയുന്നു. അതുമാത്രമല്ല, അവരെ എങ്ങനെങ്കിലും മയക്കി അവരുടെ പ്രീതി നേടുവാനും ശ്രമിക്കരുതെന്നാണ് ഇവിടെ കാണുന്നത്. അവരുടെ കൂട്ട് അബദ്ധമാണ്. അവർ താങ്കളുടെ കാര്യങ്ങൾ ഓരോന്നും അവരുടെ ലാഭത്തിന് മാത്രമേ ഉപയോഗിക്കൂ. അതെ, ഇവിടെ ഈ യുവാവിന് പ്രത്യേകിച്ചും യുവ സുവിശേഷകർക്ക് നൽകുന്ന ഒരു നല്ല ഉപദേശമാകുന്നു ഇത്. ഞാൻ പല സ്ഥലത്തും ചെന്നിട്ടുള്ളപ്പോൾ എന്റെ സ്നേഹിതർ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഹാ, അങ്ങോട്ടാണോ പോകുന്നത്? ആ, അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇന്നാര് നിങ്ങളെ ഒരു നേരത്തെ ആഹാരത്തിന് ക്ഷണിക്കും, ക്ഷണിക്കാതിരിക്കില്ല. അവിടെ ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ വാക്കുകളെ പ്രത്യേകം സൂക്ഷിക്കണം. നിങ്ങൾ അവിടെ നിന്നും വീട്ടിലെത്തുന്നതിന് മുൻപ് നിങ്ങൾ പറഞ്ഞതെല്ലാം വേറെ പല അർത്ഥത്തിൽ ചിറകുവെച്ച് പറന്നു നടക്കും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ പല ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വന്നേക്കാം. താങ്കൾ നൽകുന്ന ഉത്തരങ്ങൾ താങ്കൾക്കെതിരായി തന്നെ അവർ ഉപയോഗിക്കും. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവമേ അവിടെ പോകാവൂ. ഞാനൊരു വീട്ടിൽ ചെന്ന് അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ, അവിടെ അല്പം വിശ്രമിക്കുമ്പോൾ, എന്റെ സ്നേഹിതരോട് സംസാരിക്കുമ്പോൾ മറ്റൊരാൾ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുള്ളത് എന്തെങ്കിലും പറഞ്ഞെന്ന് വന്നേക്കാം. സംഘർഷമൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് സാധാരണ നാം വല്ലതുമൊക്കെ പറയുന്നത്. പിരിമുറുക്കമില്ലാതിരിക്കുമ്പോൾ നാം ഹൃദയം തുറന്ന് സംസാരിച്ചെന്ന് വന്നേക്കാം. ഭക്ഷണത്തിന് ചെല്ലുമ്പോഴും വിശ്രമിക്കുമ്പോഴും സാധാരണ സംഘർഷം ഉണ്ടായിരിക്കില്ലല്ലോ. അങ്ങനെ നാം പറയുന്നതിനെ കൊണ്ട് നടക്കുവാൻ ആവശ്യം പോലെ ആൾക്കാരുണ്ടാകും. വ്യക്തിപരമായി ഞാൻ തമാശ പറയുന്ന കൂട്ടത്തിലാണ്. എന്റെ സ്നേഹിതരെ ഞാൻ ശുണ്ടി പിടിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അതൊക്കെ എനിക്ക് തന്നെ വിനയായി തീർന്നിട്ടുമുണ്ട്. അങ്ങനെയുള്ള എത്രയെത്ര അനുഭവങ്ങൾ വേണമെങ്കിലും പറയാം. എന്നാൽ അതൊക്കെ എന്നെ തന്നെ ക്രമീകരിക്കുവാനുള്ള പാഠങ്ങളായി ഞാൻ കണ്ടു. എന്റെ അടുത്ത് വന്ന് മറ്റേ ആളിന്റെ കുറ്റം മുഴുവൻ പറയും. ഞാനൊന്നും മൂളുകയോ ശരിയെന്ന് സമ്മതിക്കുകയോ ചെയ്താൽ അത് മുഴുവൻ മറ്റേ ആളിനോട് ചെന്ന് പറയും. എത്ര വക്രതയുള്ള ഒരു ലോകം! നമുക്കൊരുത്തൻ എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ അവന്റെ വലയിൽ വീണുപോകരുത്. അവന് എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശം കണ്ടെന്ന് വരും. എപ്പോഴും ഉണ്ടാകണമെന്നില്ല, എല്ലാവർക്കും അങ്ങനെ കാണണമെന്നുമില്ല. ഏതായാലും ആളുകളെ മനസ്സിലാക്കി വേണം നാം ഇടപെടേണ്ടത്. അതിനോട് ചേരുന്നതാണ് അടുത്ത വാക്യവും. 9 വാക്യം, ഭോഷൻ കേൾക്കെ നീ സംസാരിക്കരുത്, അവൻ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും. എത്രയെത്ര പ്രാവശ്യം നാം ഈ അനുഭവം കണ്ടിട്ടുണ്ട്! താങ്കൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. താങ്കൾ പറയുന്ന കാര്യം അവന് മനസ്സിലാകാത്തതിനാൽ ഉടനെ ആക്ഷേപിക്കുക. അങ്ങനെയുള്ള അവസരങ്ങളിൽ വാസ്തവത്തിൽ സങ്കടം തോന്നും. പിന്നെ ഒന്നേ ചെയ്യുവാനൊക്കോ, അവൻ കേൾക്കെ സംസാരിക്കാതിരിക്കണം. 10-ഉം 11-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. പണ്ടേയുള്ള അതിർ നീക്കരുത്, അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയുമരുത്. അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ, അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. ഇവിടെ ഇതാ വീണ്ടും അതിരിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നാം അത് ചിന്തിച്ചതോർക്കുമല്ലോ. അതിൽ നാം ഒരു ആത്മീയ അർത്ഥം ചിന്തിച്ചിരുന്നുവല്ലോ. താങ്കൾക്ക് താങ്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുവെങ്കിൽ ആയത് കുഞ്ഞുങ്ങളിലേക്ക് പകരുവാൻ ശ്രമിക്കരുത് എന്ന് നാം ചിന്തിച്ചായിരുന്നു. അങ്ങനെ പകർന്നെന്നാൽ അവർ അതിനുള്ള വില കൊടുക്കേണ്ടി വരും. കുഞ്ഞുങ്ങൾ, താങ്കൾക്ക് നല്ല ഒരു പശ്ചാത്തലവും ക്രിസ്തീയ മാതാപിതാക്കളും ഉണ്ടായിരുന്നു എന്ന് വന്നേക്കാം. എന്നാൽ താങ്കളുടെ മക്കൾക്ക് അങ്ങനെ സംരക്ഷിക്കുവാൻ ഒന്നും ഇല്ലാതെ വരും. വഷളത്വം നിറഞ്ഞ തലമുറ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഇന്നത്തെ തലമുറ ഇങ്ങനെയായതിന് ആരാണ് കാരണക്കാർ? ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ തലമുറയുടെ വിശ്വാസത്യാഗം ഇന്നത്തെ തലമുറയെ വഷളത്വത്തിലെത്തിച്ചു. മാതാപിതാക്കൾ അതിർ ലംഘിച്ചു, മക്കൾ അതിനപ്പുറവും ലംഘിച്ചു. അമ്മ തടിവഴിയെങ്കിൽ മകൾ ഇലച്ചിവഴി എന്ന് പറയാറില്ലേ? അതാണ് വാസ്തവത്തിൽ ഇന്നത്തെ തലമുറയിൽ നാം കാണുന്നത്. പലപ്പോഴും നാം അവരെ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ എത്രമാത്രം ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാനവചനങ്ങൾക്കും സമർപ്പിക്കാം. ശ്രദ്ധിക്കുവാൻ തയ്യാറുള്ളവരാണ് ഏറ്റവും അധികം അറിവ് സമ്പാദിക്കുന്നവർ. മറ്റുള്ളവർക്ക് പറയുവാനുള്ളത് കേൾക്കുന്നത് ബലത്തിന്റെ ലക്ഷണമാണ്, ബലഹീനതയല്ല. ശ്രദ്ധിക്കുവാൻ താൽപര്യമുള്ളവർ ജീവിതത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആശയങ്ങളെ മുറുകെ പിടിച്ച് മറ്റെല്ലാ ആശയങ്ങൾക്കും ചെവി കൊട്ടിയടച്ചിരുന്നാൽ നാം ഇടുങ്ങിക്കഴിയുന്നവരാകും. അത് അല്ലാത്ത പക്ഷം നമുക്കെല്ലായ്പ്പോഴും നമ്മുടെ അറിവിന്റെ അതിരുകളെ വിസ്താരമാക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രബോധനത്തിനും പരിജ്ഞാനത്തിനും നാം ചെവി കൊടുക്കുന്നവരാകണം. 13-ാം വാക്യം നോക്കിക്കാട്ട്, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. ഇതേ വിഷയം നാം നേരത്തെ ചിന്തിച്ചതാണ്. ഇതിനോട് ചേർത്ത് പൌലോസ് പറയുന്നത് മാതാപിതാക്കൾ മക്കളെ പ്രകോപിപ്പിക്കരുത് എന്നാണ്. കോപം നിറഞ്ഞു നിൽക്കുമ്പോൾ അവരെ ശിക്ഷിക്കരുതെന്ന് പൌലോസ് പഠിപ്പിക്കുന്നു. ശിക്ഷിക്കുന്നത് ശിക്ഷണത്തിനു വേണ്ടി വേണം. ശിക്ഷണം കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായകരമല്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. ഈ കാര്യം ഓരോ മാതാപിതാക്കളും പ്രത്യേകം ഓർത്തിരിക്കേണ്ട വസ്തുതയാകുന്നു. പലരും ശിക്ഷിക്കുന്നത് തങ്ങളുടെ കോപശമനത്തിനാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നതും. അവർക്കറിയാം താങ്കൾ ശിക്ഷിച്ചത് സ്നേഹമില്ലാതെയും അന്യായമായും ആകുന്നുവെന്ന്. ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാകുന്നു ഇത്. നാം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുകയാകുന്നു എന്ന് അവരോട് പറയരുത്. നാം അവരെ ശിക്ഷണത്തിൽ, അച്ചടക്കത്തിൽ കൊണ്ടുവരികയാണെന്ന് അവരെ മനസ്സിലാക്കണം. പൌലോസ് പിതാക്കന്മാരോട് പറയുന്നത് തങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തുകയാണ് വേണ്ടത് എന്നത്രേ. ഇത് കർത്താവിന്റെ ബാലശിക്ഷയും പത്യോപദേശവുമാകുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടേതല്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 15 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്, 18 വരെ ഞാൻ വായിക്കാം. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്ക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ദൈവകൽപ്പനകളും ക്രിസ്തീയ ഉത്തരവാദിത്തങ്ങളും പുറകിലെറിഞ്ഞ് തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നവരുടെ അഭിവൃദ്ധി കണ്ട് അസൂയപ്പെടുന്നത് എത്ര എളുപ്പമാണ്. ദൈവഹിതം എന്തെന്നുപോലും ചിന്തിക്കാതെ ഒരു സമയത്തേക്ക് അവർ ഉയർന്നു വന്നു എന്ന് വന്നേക്കാം. ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. എന്നാൽ ശലോമോൻ പറയുന്നത് ദൈവം സകലവും കാണുന്നു. നീതിയോടെ നടക്കുന്നവന് തീർച്ചയായും ഒരു പ്രതിഫലമുണ്ടാകും എന്ന് ശലോമോൻ പറയുന്നു. അതുമാത്രമല്ല, അനുഗ്രഹീതമായൊരു ഭാവിയും ഉണ്ടാകും. 19-21 വരെയുള്ള വാക്യങ്ങൾ ഇനി ഞാൻ വായിക്കാം. മകനെ, കേട്ട് ജ്ഞാനം പഠിക്കുക, നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞ് കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും. നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ യുവാവേ, നീ ഏതൊരു വിധത്തിലുള്ള കൂട്ടുകാരുടെ മധ്യത്തിലാകുന്നു എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. മോശമായ കൂട്ടുകാർ മോശമായ പെരുമാറ്റമുണ്ടാക്കും. യുവജനങ്ങൾക്കുള്ള ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് ഇവിടെ നാം കാണുന്നത്. 22 വാക്യം നോക്കിക്കാട്ടെ. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്ക. നിന്റെ അമ്മ വെറുതെയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. വളരെ പ്രായോഗികമായ വാക്യം. ജ്ഞാനത്തിന്റെ സ്കൂളിൽ നിന്നും ബിരുദം വാങ്ങി വെളിയിൽ വരുവാൻ പോകുകയാണ് നമ്മുടെ യുവാവ്. അവന്റെ മാതാപിതാക്കൾ ഒരുപക്ഷെ വൃദ്ധരാകുന്നുണ്ടാകും. ഇത്രയും പഠിത്തമൊക്കെ ആകുമ്പോൾ മാതാപിതാക്കളെ പുച്ഛമായി എന്ന് വന്നേക്കാം. കൂട്ടുകാരുടെ മധ്യത്തിൽ എന്ന് മാത്രമല്ല, മാതാപിതാക്കളുടെ അറിവിലുള്ള മതിപ്പ് കുറവും ഉണ്ടായി എന്ന് വന്നേക്കാം. വാസ്തവത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന മക്കൾ തങ്ങളുടെ അജ്ഞതയാണ് വെളിപ്പെടുത്തുന്നത്. അബ്ശാലോമിനോട് മാത്രം സംസാരിച്ചാൽ താങ്കൾക്കും ഇതിന്റെ ഒരു ഉദാഹരണം കിട്ടും. അവനുണ്ടായിരുന്നതിലും അധികം വിവരം തന്റെ പിതാവിനുണ്ടായിരുന്നു എന്ന് അബ്ശാലോം സമ്മതിക്കും. പക്ഷെ അത് മനസ്സിലാക്കുവാൻ അല്പം സമയമെടുത്തു എന്ന് മാത്രം. തന്റെ പിതാവായ ദാവീദ് രാജാവിന് എതിരെ മത്സരിച്ച് വിജയിക്കാമെന്നാണ് അബ്ശാലോം ചിന്തിച്ചത്. എന്നാൽ ദാവീദ് ഒരു പടക്കുതിര തന്നെയായിരുന്നു. യുദ്ധത്തിനുവേണ്ടി അബ്ശാലോം ഒരുമ്പെട്ട് പട്ടണത്തിന് വെളിയിൽ വന്നത് അവൻ ചെയ്ത തെറ്റാണ്. അവനൊരിക്കലും യെരുശലേം വിടരുതായിരുന്നു. കാരണം യുദ്ധക്കളത്തിൽ തന്റെ വഴി ദാവീദിനറിയാമായിരുന്നു. എന്നാൽ അബ്ശാലോമിനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമോശമായിപ്പോയി. തന്റെ പിതാവിനോട് മത്സരിച്ച് അവൻ വലിയ തോൽവി ഏറ്റുവാങ്ങി. അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. 23 വാക്യം നോക്കിയാട്ട്. നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്ര വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. എനിക്ക് വാക്യം വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഞാനും പണം കൊടുത്ത് സത്യം വാങ്ങേണ്ടതില്ല. പണമോ വിലയോ കൂടാതെ നമുക്കത് ലഭ്യമാണ്. യെശയ്യാ പ്രവചനം 55 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. ഒരു ദൈവവൈതലിന് ഈ പറഞ്ഞതെല്ലാം ക്രിസ്തുവാകുന്നു. അവിടുന്നാണ് ജ്ഞാനവും സത്യവും വിവേകവും എല്ലാം. പൌലോസ് തന്നെ അത് നമുക്ക് പറഞ്ഞു തരുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 1 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്നത്രേ. ഒരിക്കലും അറിഞ്ഞ സത്യത്തെ വിറ്റ് കാര്യം കാണുവാൻ ശ്രമിക്കരുത്. എന്ത് വില കൊടുത്തും സത്യത്തിനുവേണ്ടി നിൽക്കുകയാണ് വേണ്ടത്. ഇനിയും 26 വാക്യം നോക്കിക്കാട്ട്. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞേക്കാം, ആഹാ, നമ്മുടെ പഴയ വൃത്തികെട്ട ഹൃദയം ദൈവത്തിന് വേണ്ട എന്നാണല്ലോ താങ്കൾ പണ്ട് പറഞ്ഞത് എന്ന്. ശരിയാണ്, അവനത് ഉപയോഗിക്കുവാൻ കഴിയില്ല. എന്നാൽ മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് അവൻ പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടാത്ത മനുഷ്യനോടല്ല സംസാരിക്കുന്നത്, അവിടുന്ന് തന്റെ മകനോടാണ് സംസാരിക്കുന്നത്. താനൊരു പുതിയ ഹൃദയം നൽകിയ, പുതിയ സ്വഭാവം നൽകിയ, വീണ്ടും ജനനം പ്രാപിച്ച തന്റെ മകനോടാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള മകനോട് പറയുന്നത്, നീ എന്റെ അടുത്ത് വരുവാനും നിന്നെ തന്നെ സമർപ്പിക്കുവാനും, നീ എന്നെ സ്നേഹിക്കുന്ന പക്ഷം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. 24 അധ്യായത്തിന്റെ 2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, അവരോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയും അരുത്. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു, അവരുടെ അധരം വേണ്ടാതനം പറയുന്നു. ഇത് തന്നെ മുൻപും നമ്മോട് പറഞ്ഞതാണ് ഇല്ലേ. പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു ആവർത്തനം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉദാഹരണത്തിന്, നാവ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഗർവിനെക്കുറിച്ചും ഭോഷനായിരിക്കുന്നതിനെക്കുറിച്ചും വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. നിരന്തരമായി ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. കാരണം അവയെ ജീവിതത്തിലേക്ക് പകർത്തിയിരിക്കുകയാണ്. ഇവരെ നമ്മുടെ വലിയ വലിയ നഗരങ്ങളിൽ മാത്രമല്ല, നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലും കണ്ടെത്താവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താങ്കൾക്കറിയാവുന്ന സകലർക്കും യോജിക്കുന്ന ഓരോ സദൃശവാക്യം താങ്കൾക്ക് കണ്ടെത്താവുന്നതാണെന്ന്. ബൈബിളിലെ വ്യത്യസ്തരായ കഥാപാത്രങ്ങൾക്ക് യോജിക്കുന്ന അനേകം സദൃശവാക്യങ്ങൾ ഇതിനോടകം നാം കണ്ടുകഴിഞ്ഞു. അതൊക്കെ പഠിച്ചപ്പോൾ ഞാൻ അതിന് ചേരുന്ന ആളുകളെ എടുത്ത് കാണിക്കുകയും ചെയ്തുവല്ലോ. ഇവിടെ 24 അധ്യായത്തിൽ നാം കാണുന്ന ഈ വാക്യങ്ങളോട് വളരെ സാമ്യമുള്ളതാണ് 73 സങ്കീർത്തനം. ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണത്. അതിൽ ആസാഫ് എഴുതുന്നത്, ദുഷ്ടന്മാരുടെ സൌഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ഞാൻ 73 സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ മാത്രമാണ് വായിച്ചത്. അത് മുഴുവൻ വായിക്കുമ്പോൾ അതിലെ ആ അർത്ഥവ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ പറഞ്ഞ കാരണങ്ങളാൽ ആസാഫ് അസ്വസ്ഥനായിരുന്നു. ആസാഫ് മാത്രമല്ല, ഈ കാരണങ്ങളാൽ താങ്കളും അസ്വസ്ഥനായിരിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് എന്റെ വ്യക്തിപരമായി ഈ പറഞ്ഞ ചിന്ത പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നു? ഇപ്പോൾ ഇതാ ശലോമോൻ, ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് നാം വിശേഷിപ്പിക്കാറുള്ള ശലോമോൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, അവരോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയും അരുത്. എന്തുകൊണ്ട്? കാര്യങ്ങൾ നേരെയാക്കുന്ന ഒരു ദിവസം വരുന്നു. യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെല്ലുന്നതുവരെ അവരുടെ അന്തമെന്താകും എന്നതിനെക്കുറിച്ച് തനിക്ക് യാതൊരു പിടിയും കിട്ടിയില്ല എന്ന് ആസാഫ് പറയുന്നു. ദൈവം അവരോട് ഇടപെട്ടുകൊള്ളു. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ എത്രമാത്രം അഴിമതിയും അന്യായവും അരക്ഷിതാവസ്ഥയുമാണ് കാണുന്നത്. അതിന്റെ പരിഹാരത്തിനായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. വാസ്തവത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. എല്ലാ അനീതിക്കുമെതിരെ എത്രമാത്രം എതിർപ്പാണ് നാം കാണുന്നത്. ഒരു സമത്വം കൊണ്ടുവരുവാനുള്ള ശ്രമം വളരെയാണ്. സമരങ്ങളും സത്യാഗ്രഹങ്ങളും ഒക്കെ ഇക്കാലത്ത് സർവ്വസാധാരണയാണ്. എന്നാൽ ഇതൊന്നും പ്രശ്നത്തിന് പരിഹാരമായില്ല, ആകുന്നില്ല. ആരെങ്കിലും ഉറക്കെ ഒന്ന് തുമ്മിയാൽ ബന്ധായി. ആള് ബന്ധായി എന്നല്ല, നാട് മുഴുവൻ ബന്ധ്. അതുകൊണ്ട് എന്താണ് പരിഹാരം? കാരണം പ്രശ്നം മനുഷ്യന്റെ ഹൃദയത്തിലാണ്. മാറ്റപ്പെടേണ്ടത് മനുഷ്യന്റെ ഹൃദയമാണ്. ഇതിനെ ഒരു ദിവസം നേരെ കൊണ്ടുവരേണ്ടത് ദൈവം തന്നെയാണ്. അവൻ അങ്ങനെ ചെയ്യുന്നതിനായി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാവുന്നതാണ്. ജീവിതത്തിൽ നമ്മുടെ സ്ഥാനം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ നമ്മെ നമ്മുടേതായ പ്രത്യേക സ്ഥാനത്ത് ഒരു ഉദ്ദേശം സാധിക്കുവാനായി ദൈവമാക്കിയതാകുന്നു എന്ന് തിരിച്ചറിയുന്നത് നമ്മെ സന്തുഷ്ടരാക്കും. നാം ഇവിടെ യാദൃച്ഛികമായി വന്നവരല്ല എന്നറിയുന്നിടത്തോളം സന്തോഷം മറ്റെന്താണ്? ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നത് ഞാൻ കാണുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നില്ല. എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ ദൈവത്തോട് പലവട്ടം പറഞ്ഞു. ആസാഫ് പറഞ്ഞതുപോലെ പറയുവാൻ താങ്കൾക്ക് ഭയമില്ലേ? താങ്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോട് ചേർന്ന് പോകുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, എല്ലാം നേരെയാക്കുവാൻ അവനിൽ ആശ്രയിക്കേണ്ടതുണ്ട്. നാം ദൈവത്തിന്റെ വീക്ഷണത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടതുണ്ട്. ദാരുണമായ അന്ത്യത്തിൽ തീർന്നുപോയ ദുഷ്ടന്മാരുടെ നീണ്ട ഒരു പട്ടിക ബൈബിളിൽ നമുക്ക് കാണാവുന്നതാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ കായീനിൽ ആകുന്നു ആരംഭിക്കുന്നത്. ലോത്തിനെ പോലെ ഒരു മനുഷ്യൻ, അവൻ ദൈവത്തെ അറിഞ്ഞവനായിരുന്നെങ്കിൽ തന്നെയും സോദോം പട്ടണത്തിൽ ജീവിക്കുവാനും അവിടെ അഭിവൃദ്ധിപ്പെടുവാനുമാണ് ആഗ്രഹിച്ചത്. അവിടെ നിന്നും അവൻ മാറില്ല എന്ന് ചിന്തിച്ചതായൊരു ദിവസം വന്നു. നോക്കണേ, ദൈവത്തെ അറിഞ്ഞ മനുഷ്യൻ, അവൻ പോലും അത്രമാത്രം കടുംപിടുത്തം പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ചെയ്തത് അവനെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു തെറ്റായിരുന്നു. അങ്ങനെ താങ്കൾ ദൈവവചനത്തിലൂടെ പോയെന്നാൽ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത, ചില ആളുകൾ ഒരു സമയത്തേക്ക് അഭിവൃദ്ധിപ്പെട്ടു എന്നാൽ പിന്നീട് ന്യായവിധി വരുന്നതായി കാണുന്നു. ഇത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. അടുത്ത രണ്ട് വാക്യങ്ങൾ നോക്കിയാണ്, മൂന്ന് നാല് വാക്യങ്ങൾ. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞുവരുന്നു. നാം ചെയ്യേണ്ടിയിരിക്കുന്നതിന്റെ അതിമനോഹരമായ ഒരു ചിത്രമാകുന്നു ഇവിടെ നാം വായിച്ചത്. ഒരു മനുഷ്യൻ ഒരു വീട് പണിതതിനു ശേഷം ആ വീട് ഫർണിച്ചറുകൾ കൊണ്ട് നിറയ്ക്കുന്നു. വീട്ടിലേക്ക് ആവശ്യമായ അതിമനോഹരമായ ഓരോന്ന് വാങ്ങുന്നു. ചുവരുകളൊക്കെ അലങ്കരിക്കുന്നു. വിലപ്പെട്ട പലതും കൊണ്ട് വീട് ഭംഗിയാക്കി തീർക്കുന്നു. അപ്രകാരത്തിൽ മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഭവനം കാണുന്നത് ഒരു സന്തോഷം തന്നെയാണ്. താങ്കളും ഞാനും നമുക്കിവിടെ ഓരോ ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം. ജ്ഞാനത്തിന്റെ ഭവനം, പരിജ്ഞാനത്തിന്റെ ഭവനം. നാം നമ്മുടെ മനസ്സും ഹൃദയവുമൊക്കെ എല്ലാവിധത്തിലുമുള്ള മനോഹരങ്ങളായ ഗൃഹോപകരണങ്ങൾ കൊണ്ടും പൂക്കൾ കൊണ്ടും പടങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും നിറയ്ക്കേണ്ടതുണ്ട്, അലങ്കരിക്കേണ്ടതുണ്ട്. ഇതത്രേ പൌലോസ് തിമൊഥെയൊസിനെ പ്രബോധിപ്പിച്ചതും. തിമൊഥെയൊസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 15 വാക്യത്തിൽ നാം വായിക്കുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. താങ്കളും ഞാനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്താൽ നിറയ്ക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഒരു അതിമനോഹര കൊട്ടാരത്തിനായി നമുക്ക് പ്രവർത്തിക്കാം, ഒരു കുടിൽ കൊണ്ട് നമുക്ക് സംതൃപ്തിപ്പെടാതിരിക്കാം. ഭാരതത്തിലെ അനേകം ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ വടക്കേന്ത്യയിലെ പല ഗ്രാമങ്ങളും പോയി കാണേണ്ടതാണ്. ഞാൻ ഗുജറാത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നപ്പോൾ ഗ്രാമങ്ങളിൽ പാർക്കുന്നവർ എത്ര ദാരിദ്ര്യത്തിലും പരിമിതമായ ചുറ്റുപാടുകളിലുമാണ് കഴിയുന്നത് എന്ന് കാണുവാൻ കഴിഞ്ഞു. ഒരു പ്രത്യേക വർഗ്ഗക്കാരുടെ ഇടയിൽ ചെന്നപ്പോൾ ആദ്യത്തെ ദിവസം വൈകുന്നേരം ഭക്ഷണത്തിനായി ഒരു വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അത് ഒരു കുടിലായിരുന്നു. ആ കുടിലിന്റെ ഉള്ളിൽ ഞാൻ കയറിയപ്പോൾ കണ്ടത് രണ്ട് എരുമകളും രണ്ട് പശുക്കളും പിന്നെ കുറെ മനുഷ്യരും. എല്ലാവരും ഒരുമിച്ച് കഴിയുന്നു. നമുക്ക് കയറുവാൻ അറുപ്പ് തോന്നുന്ന ആ സ്ഥാനത്താണ് അവർ രാത്രിയിൽ കിടന്നുറങ്ങുന്നതെന്നും പറഞ്ഞപ്പോൾ വിശ്വസിക്കുവാൻ തന്നെ പ്രയാസം തോന്നി. അതിലിരുന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അവിടെ തന്നെയാണ് ഭക്ഷണം വിളമ്പിയത് എന്ന് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. എത്ര പരിതാപകരമായ സാഹചര്യം എന്ന് ഞാൻ കരുതി. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ എത്രമാത്രം സൌകര്യങ്ങളോടെയാണ് മനുഷ്യർ കഴിയുന്നത്! എല്ലാവരുമല്ല, ഒരു നല്ല പങ്കാളികൾ. ഇന്ന് അനേകരും തങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഈ പറഞ്ഞതുപോലെ ആത്മീയമായി ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളിലാണ് കഴിഞ്ഞുകൂടുന്നത്, കയറി ചെല്ലുവാൻ അറുപ്പ് തോന്നുന്ന തരത്തിലുള്ള കുടിലുകളിൽ. ആത്മീയമായി അപ്രകാരമുള്ള സ്ഥാനത്താണ് പലരും കഴിയുന്നത്. നാം ആയുസ് മുഴുവൻ ആത്മീയമായിട്ടുള്ള ഗ്രഹങ്ങൾ പണിയേണ്ടതുണ്ട്. അതുമാത്രമല്ല, ദൈവവചനത്തിൽ നിന്നുള്ള അനുഗ്രഹീത നിക്ഷേപങ്ങളാൽ നാം വീടുകൾ നിറയ്ക്കേണ്ടതുമുണ്ട്. ഇന്ന് അനേകർക്കും ഒരു കുടിൽ, അതെ അജ്ഞത മാത്രമാണുള്ളത്. അവിടെ യാതൊന്നുമില്ല, വെറും ശൂന്യത മാത്രം. നമ്മുടെ സഭകളിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ദുരന്തം സഭാംഗങ്ങളുടെ അജ്ഞതയാണ്, അവരുടെ ശൂന്യമായ കുടിലുകൾ, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. 5-6 വാക്യങ്ങൾ നോക്കിക്കാട്ട്. ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു, പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ഭരണ സാമർത്ഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും, മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്. നമുക്കിന്ന് ഉപയോഗിക്കുവാൻ കഴിയുന്ന അനേകം സാധ്യതകളുണ്ട്. ശരിയായ ആലോചനയ്ക്കായി നമുക്ക് തിരിയാവുന്ന ആളുകൾ മാത്രമല്ല, നമുക്കിന്ന് ദൈവവചനവുമുണ്ട്. ഒരു തീരുമാനമെടുക്കേണ്ട സമയത്ത് ബൈബിൾ തുറന്ന് ഏതെങ്കിലും ഒരു വാക്യം എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തുറക്കുമ്പോൾ ആദ്യം കിട്ടുന്ന വാക്യമാണ് പലരും എടുക്കാറുള്ളത്. അത് തീരുമാനത്തിനായി ഉപയോഗിക്കുന്ന പ്രവണത നല്ലതല്ല. അത് അന്ധവിശ്വാസമാണെന്നേ ഞാൻ പറയൂ. ബൈബിൾ മൊത്തം പറയുന്നതെന്തെന്ന് നാം അറിയേണ്ടതുണ്ട്. നാം മോശയെയും യോശുവയെയും ശമൂവേലിനെയും ദാവീദിനെയും മീഖായെയും സെക്രിയാവിനെയും മത്തായി യോഹന്നാൻ പൌലോസ് അങ്ങനെ എല്ലാവരെയും വായിക്കേണ്ടതുണ്ട്. അവരെല്ലാം നമുക്ക് ഉപദേശം നൽകുന്നവരാണ്. തീരുമാനമെടുക്കേണ്ട സമയത്ത് നമുക്ക് അവരോടെല്ലാം അഭിപ്രായം ചോദിക്കാവുന്നതാണ്. വചനം അറിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ബലം. 10 വാക്യം നോക്കിക്കാട്ട്. കഷ്ടകാലത്ത് നീ കുഴഞ്ഞുപോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. അവനിവിടെ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഒരു പുരുഷന്റെ വേല ചെയ്യുവാൻ ഒരു പുരുഷനെ ആവശ്യമാണ്. നമ്മുടെ സംഘർഷത്തിന്റെയും പരിശോധനകളുടെയും സമ്മർദ്ദത്തിന്റെയും ഒക്കെ സമയങ്ങൾ ദൈവമെടുത്ത് നമ്മുടെ ആത്മീയ സ്വഭാവത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് നാം വളരുവാൻ അവൻ നമ്മെ സഹായിക്കുന്നത്. പരിശോധനയുടെ സമയത്താണ് നാം നമ്മുടെ ആത്മീയ ശക്തി വെളിപ്പെടുത്തുന്നത്. നാം വീരന്മാരായും ശൂരന്മാരായും ചിന്തിക്കുന്ന അനേകരും തങ്ങളുടെ ജീവിതത്തിൽ പരിശോധന വന്നപ്പോൾ തിരിഞ്ഞോടി എന്ന് കാണുന്നത് നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന വസ്തുതയാണ്. കർമ്മൽ പർവ്വതത്തിൽ ആയിരങ്ങളെ വെല്ലുവിളിച്ച ഏലിയാവിന്റെ ധീരത ആരും പ്രശംസിക്കുന്നതായിരുന്നു. എന്നാൽ ഇസബേൽ അവനെ കൊല്ലുവാൻ ചിന്തിക്കുന്നു എന്ന് കേട്ടപ്പോൾ മരുഭൂമിയിലൂടെ ഓടിയ ഓട്ടം ധീരതയുടേതല്ലായിരുന്നു. ബെർശബയിൽ എത്തുന്നതുവരെ അവൻ ഓടി. തന്റെ ദാസനെ അവിടെ വിട്ടിട്ട് ഏലിയാവ് പിന്നെയും ഓടി. ഒടുവിൽ ഒരു ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് അവൻ പറഞ്ഞത് യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണേ എന്നായിരുന്നു. ഇനിയും ദാവീദിന്റെ കാര്യമോ? ദാവീദ് ശൌൽ രാജാവിനാൽ വേട്ടയാടപ്പെട്ടപ്പോൾ അവന് ഒരു നിമിഷം പോലും സമാധാനമില്ലായിരുന്നു. ഒരു ചെള്ളിനെ പോലെ തന്നെ ഇട്ടോടിക്കുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്. അവനാകെ നിരാശിതനായിരുന്നു. എന്നാൽ തങ്ങളുടെ നിരാശയുടെ സമയത്ത് ഈ വിശുദ്ധന്മാരെല്ലാം ഒരു കാര്യത്തിൽ ഉറപ്പുള്ളവരായിരുന്നു. ദൈവമാകുന്നു തങ്ങളെ ശക്തീകരിക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. ഏതൊരു വിശുദ്ധന്റെ ജീവിതത്തിലും ഈ പറഞ്ഞതുപോലെ നിരാശ ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ ആ സാഹചര്യത്തിൽ നാം ഉണർന്നിരിക്കേണ്ടതാണ്.
സദൃശവാക്യ പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ദയവായി ഇന്ന് തന്നെ എഴുതുക. സദൃശവാക്യ പഠനം എങ്ങനെ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും തീരുമാനങ്ങളും ഞങ്ങളെ അറിയിക്കുക. കത്തുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, PO Box No. 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി പറയട്ടെ: ജീവസന്ദേശം, PO Box No. 3, തിരുവല്ല 5, കേരളം. ഞങ്ങളുടെ ഇമെയിൽ ID malayalamttb@radio882.com. ഉടനെ ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുവാൻ ഈ നമ്പർ വിളിക്കുക: 9447767378, 9447767378. ഈ പഠനം ഇന്റർനെറ്റിലും ലഭ്യമാണ്. ഞങ്ങളുടെ വെബ്സൈറ്റ് radio882.com.
ഭാരപ്പെടും മനുജ ചഞ്ചലും വേണ്ടിയും, ഭാരപ്പെടും മനുജ ചഞ്ചലും വേണ്ടിയും, ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമൂടെ നിന്നെ വിളിച്ചിരുന്നു, ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമൂടെ നിന്നെ വിളിച്ചിരുന്നു. ഭാരപ്പെടും മനുജ ചഞ്ചലും വേണ്ടി. പാപിയെ സ്നേഹിക്കുന്നോ, പാപത്തെ വെറുത്തിടിലും നാഥൻ പാപിയെ സ്നേഹിക്കുന്നോ, വന്നിടുക ധൈര്യമായി നീ ചേർത്തിടും യേശു നിന്നെ, ഭാരപ്പെടും മനുജ ചഞ്ചലം വേണ്ടിയും, ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമോടെ നിന്നെ വിളിച്ചിരുന്നു, ഭാരപ്പെടും മനുജ ചഞ്ചലം വേണ്ടി. Thank you. ലോകത്തിൻ വെളിച്ചമായവൻ നിന്റെ പാതയിൽ ദീപമായിടും. ലോകത്തിൻ വെളിച്ചമായവൻ.